കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും വീണ്ടും വന്ദനമറിയിക്കുന്നു. ഞാൻ വന്ദനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ വളരെ വളരെ രസകരമായ ഒത്തിരി സംഭാഷണങ്ങൾ ഈ അധ്യായത്തിൽ നടക്കുന്നുണ്ട്. ഈ അധ്യായം പ്രധാനമായിട്ട് പിതാവ് പുത്രനോട് സംസാരിക്കുന്ന പേഴ്സണൽ ടോക്കാണ്, ഒരു സ്വകാര്യ പ്രാർത്ഥനാ സംഭാഷണമാണ്. നമുക്കത് ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ എഴുതി കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരാളുടെ പ്രാർത്ഥന നമുക്കറിയില്ല എന്താണ് അയാൾ പ്രാർത്ഥിച്ചത്. പക്ഷെ യേശുവിന്റെ പല പ്രാർത്ഥനകളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ പ്രാർത്ഥന പിതാവിനോടുള്ള വ്യക്തിപരമായ സംഭാഷണം എന്ന നിലയിൽ അത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഭാഷയിൽ ദൈവം തന്ന ഈ ദിവ്യ അധ്യായത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഈ രീതിയിൽ അച്ചടിച്ച് നമുക്ക് തന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചപ്പോൾ അത് വായിക്കുന്നതിൽ നിന്നും വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാകും. ഈ അധ്യായത്തിലെ കേന്ദ്ര ബിന്ദു നമ്മളാണ്, ഈ അധ്യായത്തിലെ ഹീറോ നമ്മളാണ്. നമ്മളെ കുറിച്ചാണ് പിതാവും പുത്രനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും. ഇത് ഭയങ്കര സന്തോഷം തോന്നി. അവിടുത്തെ മുഴുവനും സംസാര വിഷയം നമ്മളാണ്. വേറെ ഒരു ഒരു ക്രിയേഷനെ കുറിച്ചോ ക്രിയേച്ചറിനെ കുറിച്ചോ ഒന്നും അവർ തമ്മിൽ സംഭാഷിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ഞാനത് ആദ്യം തൊട്ട് വായിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഒന്ന് കയറട്ടെ. അതിന്റെ 8-ാമത്തെ വാക്യം,
നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായി അറിഞ്ഞു നീ എന്നെ അയച്ചു എന്ന്
9-ാമത്തെ
വാക്യം, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കും.
നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ. ഈ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കാര്യമാണ് ഈ പിതാവും പുത്രനോട് പറയുന്നത്. എന്നിട്ട് അതിന്റെ 10-ാമത്തെ വാക്യം, അത് എന്നെ ഒത്തിരി സ്പർശിച്ച വാക്യമാണ്, എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു. ഞാൻ ഒരു കാലം വരെ വിശ്വസിച്ചിരുന്നത് പിതാവിന്റെ കയ്യിലുള്ളതെല്ലാം പുത്രന്റെയാണ്. പിതാവിന്റെ മേശ, പിതാവിന്റെ കസേര, പിതാവിന്റെ സ്വർഗം, പിതാവിന്റെ സുഭാസനം, അതെല്ലാം എന്റേത്. പിതാവിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും എന്റേതാ. പക്ഷെ ഇവിടെ അതല്ല പറയുന്നു, നിനക്കുള്ളത് എനിക്ക് തന്നു എന്ന് പറയുമ്പോ എന്താ തന്നത്? ദൈവമക്കളെ, നിന്റേതെല്ലാം എന്റേത് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ? ആരെ കുറിച്ചാ? നമ്മളെ കുറിച്ചാ പറയുന്നത്. കാരണം അതിന്റെ മുകളിലത്തെ വാക്യം നമ്മുടെ കാര്യമാ പറയുന്നത്. നമ്മുടെ കാര്യം പറഞ്ഞ ശേഷം നീ എനിക്ക് അല്ലെ, 9-ാമത്തെ വാക്യം എങ്ങനെയല്ലേ, നീ എനിക്ക് തന്നിട്ട് ഉള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് എന്ന് പറഞ്ഞ ശേഷം നിന്റേതെല്ലാം എന്റേത്. അപ്പൊ നിന്റേത് എന്താ? ഈ ജനം അതെന്റേതാ. എന്നിട്ട് യേശു പിതാവിനെ നോക്കി പറയുക, എന്റേതെല്ലാം നിന്റേത്. നമ്മൾ വിചാരിക്കുന്ന ഇത് കണ്ട സ്വർണ്ണക്കട്ടിയുടെ കാര്യം പറയുകയാണ്, അല്ല. സ്വർഗത്തിലെ ദൈവം തനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വില കൊടുത്തു വാങ്ങിയ ജനത്തെ അവര് തമ്മിൽ പങ്കിടുക. അവര് പറയുക, നിന്റെ ഈ ജനം എന്റെ ജനമാണ്, എന്റെ ഈ മക്കൾ നിന്റെ മക്കളാണ്, നിന്റേതല്ല എന്റെ. ഫ്രൈസലോ, എനിക്കത് വളരെ സന്തോഷം തോന്നി. ദൈവമേ, നിന്റെ മനസ്സിൽ, പിതാവിന്റെ മനസ്സിൽ ഒരു ടോക്ക് ഷോ ഉണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കും ആ ടോക്കിൽ സംസാരിക്കുന്നത്? അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളും വിഷയവും നമ്മളാണ്, ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. ഹല്ലേലൂയ, ഓ പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം നമ്മളെ സംബന്ധിച്ച് ഈ നിലയിൽ അടിച്ച് അതിൽ നമ്മൾക്കുള്ള ദൈവിക പങ്കാളിത്തത്തെ അറിഞ്ഞ് അതിൽ നിലനിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന്റെ 4-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് താഴോട്ടൊന്ന് വായിച്ചു വരാം.
ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു.
ശ്രദ്ധിക്കൂ, നമുക്ക് ഈ വാക്യം പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. യേശു പിതാവിനോട് പറയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചു വരികയും. രണ്ട് കാര്യങ്ങൾ യേശു ചെയ്തു. ഒന്ന്, തന്റെ ജീവിതം കൊണ്ട് അവനെ മഹത്വപ്പെടുത്തി. രണ്ട്, തന്റെ ശുശ്രൂഷ കൊണ്ട് അവന്റെ വേല തികച്ചു. സാധാരണഗതിയിൽ നമുക്ക് ഒരു ചെറിയ 99% വിശ്വാസികൾക്കും ഉണ്ടാകുന്ന ഒരു ചിന്ത, കാലാകാലങ്ങളായിട്ട് കേൾക്കുന്ന ദൈവവചനത്തിലെ ഭക്തിപരമായ വിശുദ്ധിപരമായ കർത്താവിങ്കലേക്ക് വളരുവാനുള്ള വചനങ്ങളെ ഏറ്റെടുത്ത ശേഷം അതിനെ ഒരു കോർണറിൽ, ഹൃദയത്തിന്റെ ഒരു കോണിൽ പ്രത്യേകമായി സൂക്ഷിച്ച് കൊണ്ട നടക്കുന്നതിൻ്റെ ഒരു വിനോദം 99% ദൈവമക്കളിലും കാണാറുണ്ട്. വിശുദ്ധി സംബന്ധിച്ച്, കർത്താവിനെ സംബന്ധിച്ച്, കർത്താവ് സ്നേഹിച്ചതിനെ സംബന്ധിച്ച്, കർത്താവിനോടുള്ള നടപ്പ് സംബന്ധിച്ച് ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ട നടക്കുന്ന, അല്ലെ, കർത്താവിന് എന്നോടുള്ള പ്രതിപത്തിയെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട നടക്കാറുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ ഈ അധ്യായം നമുക്ക് കാണിച്ചു തരുന്നത് മറ്റൊരു പിക്ചറാണ്. എന്റെ ദൈവ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള എന്റെ നല്ല ചിന്തകൾ ഒരു കോർണറിൽ കൊണ്ടയിട്ട് സൂക്ഷിച്ച് നടക്കാറുള്ളതല്ല. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു എന്താ ചെയ്തേ? താനും തന്റെ പിതാവും തമ്മിലുള്ള സ്നേഹക്കൂട്ടായ്മയുടെ ആഴങ്ങൾ ആഴമായി രുചിച്ചറിഞ്ഞ ക്രിസ്തു തനിക്കിവിടെ ഉണ്ടായിരുന്ന സമയത്തിൽ രാത്രികാലങ്ങളിൽ പിതാവിനോടൊപ്പം ചെലവഴിച്ച ശേഷം പകല് അവൻ എന്ത് ചെയ്തു? പിതാവ് തനിക്ക് തന്ന പ്രവൃത്തി തികച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള ഒത്തിരി നല്ല വിചാരങ്ങൾ അത് കൊണ്ട നടന്ന് സൂക്ഷിക്കേണ്ടതല്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കർത്താവിനോടുള്ള നിങ്ങളുടെ കൂട്ടായ്മ വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവന്റെ ഒരു പ്രവൃത്തി തികയ്ക്കാൻ ഉണ്ട്. അവൻ ചേറ് പുരട്ടി കുരുടനെ കഴുകാനായിട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് യോഹന്നാൻ 9:4 ഒരു വാക്യവും പറയുന്നുണ്ട്, പകലുള്ളിടത്തോളം ഞാൻ എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. രാത്രികാലങ്ങളിൽ അവൻ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ജീവിതത്തെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്റെ ഹൃദയത്തിൽ ഒരു പ്രവൃത്തി സംബന്ധിച്ച് ബോധമുണ്ടായിരുന്നു. സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ് എന്നതല്ല വിഷയം. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ചേർന്ന് തികയ്ക്കാൻ ഒരു പ്രവൃത്തി ഉണ്ട് എന്നത് കർത്താവ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് വളരെ വ്യക്തമാക്കി തരിക. അത് തികയ്ക്കേണ്ട ഒരു വേല, അതൊരു തികയ്ക്കേണ്ട വേല. അതുകൊണ്ട് പത്രോസ് പറയുന്നത് 1 പത്രോസ് 4:10 ഒരു വാക്യമുണ്ടല്ലോ, ആ വാക്യം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. 4:10, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ, ഓരോരുത്തരും വരം ലഭിച്ചിട്ടുണ്ട്, ഓരോരുത്തരും വരം ലഭിച്ചിട്ടുണ്ട്. എവരി മെമ്പർ, ഈ സഭയിലെ ഓരോ സഹോദരനും വരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് അത് സംബന്ധിച്ച് പറയാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. വരം, ഗിഫ്റ്റ് ആൻഡ് ടാലന്റ് രണ്ടും രണ്ട് കാര്യമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് എനിക്ക് ടാലന്റ് ഇല്ല. പക്ഷെ വേദപുസ്തകം നിങ്ങൾക്ക് ടാലന്റ് ഇല്ല എന്ന് പറയുന്നതിനെ നിങ്ങളോടുകൂടെ അംഗീകരിച്ചേക്കാം. പക്ഷെ വേദപുസ്തകം നിഷേധിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. യു ആർ ഗിഫ്റ്റഡ്. ഓരോരുത്തരും വരം ലഭിച്ചിട്ടുണ്ട്, ഓരോരുത്തരും വരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഏൽപ്പിച്ച വേല ചെയ്യണം, ചെയ്യണം. ഓക്കെ, താഴോട്ട് വരാം. എന്താണ് അവൻ തികച്ച പ്രവൃത്തി എന്ന് നമുക്കൊന്ന് നോക്കാം. 17-ാം അധ്യായത്തിൽ അവൻ പ്രവൃത്തി തികച്ചു. തികച്ച പ്രവൃത്തി ചിലത് നമുക്ക് ആ അധ്യായത്തിൽ നിന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം,
നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി.
അതാണ് അവൻ തികച്ച ഒരു പ്രവൃത്തി. ശ്രദ്ധിക്കൂ, നീ എനിക്ക് തന്നിട്ടുള്ള, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ എന്ത് ചെയ്തു? നിന്റെ നാമത്തെ വെളിപ്പെടുത്തി. സഹോദരന്മാരെ, ഈ ലോകത്തിൽ നിന്ന് ചിലരെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, എനിക്ക് തന്നിട്ടില്ല. അവരെ എനിക്ക് തന്നവർ വേറെ ആൾക്കാർ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ചിലരുണ്ട്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയ സമയത്ത് തന്നെ നിനക്ക് തന്നിട്ടുള്ള ഒരു ജനമുണ്ട്. അവർക്ക് നിന്റെ നാമത്തെ വെളിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അകത്ത് ആർക്കും ഒഴിവൊഴിവില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. സൗര സൗരന്മാരെ, എങ്ങനെ വേല തയ്ക്കാം? നിനക്ക് ദൈവം തന്നിട്ടുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ ദൈവസനത്തിൽ നീ കരയുക. നിനക്ക് തന്നിട്ടുള്ള മനുഷ്യരാ, അവന്റെ നാമം വെളിപ്പെടുത്താൻ, നീ അത് വെളിപ്പെടുത്താൻ ദൈവം നിനക്ക് തന്ന മനുഷ്യർ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ പ്രിവിലേജ്, ഇറ്റ്സ് എ പ്രിവിലേജ്. ലോകത്തിൽ നിന്ന് ചില മനുഷ്യരെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, നീ അവർക്ക് ആ നാമം വെളിപ്പെടുത്തും. അത് ഒരു വലിയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നെഹെമ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നെഹെമ്യാവ് ഇങ്ങനെ മതിലിന്റെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി മതിലിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് നമുക്കൊന്ന് ഒരു ഒരു സമാധാന ചർച്ച നടത്താം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എനിക്ക് അതിന്റെ അത് സന്തോഷം തോന്നിയത്, പുള്ളി പറയുന്നത് ഒരു വാക്കുണ്ട്, എനിക്ക് സമയമില്ല, ഞാനൊരു വലിയ വേല ചെയ്യുന്നു. എന്നതാ ചെയ്യുന്ന വലിയ വേല? മറ്റേ ഈ വേൾഡ് ട്രേഡ് സെന്റർ പോലെ വല്ല ഉണ്ടാക്കുകയാണ്? ഒന്നുമല്ല. ആ ആലയത്തിലെ ഇദ്ദേഹം ആരായിരുന്നു? പാനപാത്രവാഹകനായിരുന്നു അല്ലെ. സൂസൻ രാജധാനിയിൽ അങ്ങനെ ഫാനൊക്കെ കൊണ്ട് എയർ കണ്ടീഷൻ്റെ അകത്തൊക്കെ ഇരുന്ന് സൂസൻ രാജധാനിയിൽ പാനപാത്രവാഹകൻ. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കും വേണമെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം. സൂസൻ രാജധാനിയിൽ ഇഷ്ടംപോലെ സുഖ സൗകര്യങ്ങളോടെ ജീവിച്ച മനുഷ്യൻ ഇപ്പോൾ വെയിലത്ത് മതിൽ പണിയുക. പുള്ളി, എന്റെ വിശ്വാസം, നെഹെമ്യാവ് അവിടെ കസേരയിലിരുന്നിട്ട് എല്ലാവർക്കും ഓർഡറൊന്നും കൊടുക്കില്ലായിരുന്നു. അതൊക്കെ ഇന്നത്തെ സംഘടനയുടെ നേതാക്കന്മാർ. നെഹെമ്യാവ് ഇപ്പോൾ പക്കാ ഫീൽഡിലാണ്. കഴിഞ്ഞ ദിവസം വരെ സൂസൻ രാജധാനിയിൽ ശുശ്രൂഷിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ മതിലുമണിയ, മതിലുമണിയുടെ മുകളിൽ ഷാഡോ ഒന്നുമില്ല. എന്നിട്ട് ഇതെങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് ആവിടെ ഇറങ്ങിപ്പോവാം. പക്ഷെ നെഹെമ്യാവ് പറയുന്നതെന്നറിയോ, ഞാനൊരു വലിയ വേല. നെഹെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം ഇതൊന്ന് 3-4 വാക്യങ്ങളാണോ എന്ന് ചോദിച്ചു. നെഹെമ്യാവിന്റെ പുസ്തകം എന്റെ 6-ാം അധ്യായം.
സൻബല്ലത്തും ഗേശ്യമും എന്റെ അടുക്കൽ ആളയച്ചു, വരിക, നാം ഒനോസ് സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറഞ്ഞു. അവർ 4 പ്രാവശ്യം ഇങ്ങനെ എന്റെ അടുക്കൽ ആളയച്ചു.
4 പ്രാവശ്യം ഈ മനുഷ്യനെ വിളിച്ചു ഈ വേല മെനക്കെടുത്താനായി. പുള്ളി പറയുന്നത് എന്നറിയോ, ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. 4 പ്രാവശ്യം, 4 പ്രാവശ്യവും താനെന്താ മറുപടി പറഞ്ഞത്? ഞാനൊരു വലിയ വേല ചെയ്യുന്നു. അതിന്റെ 3-ാം വാക്യം വായിച്ചില്ല എങ്കിൽ അതിന്റെ അത് എഴുതിയിട്ടുണ്ട്. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുന്നു എന്ന് പറയിച്ചു. 4 പ്രാവശ്യവും ചോദിച്ചപ്പോൾ 4 പ്രാവശ്യം പുള്ളിക്ക് ഒരു ഉത്തരവാ, ഞാൻ ഒരു വലിയ വേല ചെയ്യുന്നു. സൗരസൗരന്മാരെ, നിങ്ങൾ എന്ത് കാര്യം, ഞാൻ എവിടെ ആ കാര്യങ്ങളിലേക്കൊന്നുമല്ല പോകുന്നു. നിങ്ങൾക്ക് അറിയാം, ദൈവം നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്തൊരു പ്രവൃത്തിക്കകത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നിർത്തുമ്പോൾ നിങ്ങൾ അതിനെ ഒരു വലിയ വേലയായിട്ട് കാണുക. പ്രീസലോ, അതെന്താണെങ്കിലും ഞാൻ നിങ്ങളോട് പാത്രം കഴുകുന്നത് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, അവനെ അനുസരിക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അതിനെ കാണണം. ആരും ചെയ്യാനില്ലാത്തതുകൊണ്ട് ബ്രദറെ ഞങ്ങൾ ഇത് ചെയ്യേണ്ടി വരുന്നേ എന്നല്ല നീ പറയണ്ടേ, ഞങ്ങൾ ഒരു വലിയ വേല നാഥനായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രീസലോ, രാജാവിന് കൊട്ടാരം പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെയും ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവര് പറയുന്നത് ഞങ്ങൾ വെള്ളം കോരുന്നു. വേറൊരുത്തരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കുന്നു. വേറൊരുത്തരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ മരം മുറിക്കുന്നു. പാവപ്പെട്ടവർ തന്നെ അതുവഴി വരുന്നുണ്ട്. അവനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു? മണലും ചുമന്നു. അവൻ പറഞ്ഞു, ഞാൻ രാജാവിന്റെ കൊട്ടാരം പണിയുന്നു. അവൻ അന്നേരം ചെയ്യുന്ന മണൽ വാരിയ കാര്യമല്ല അവൻ പറയുന്നു. നമ്മൾ എന്നാ പറയുന്നത്? ബ്രദറെ എന്ത് ചെയ്യുന്നു? പാത്രം കഴുകുന്നു. എന്താ കഴുകുന്നത്? ആരും വരുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഴുകുന്നു. പക്ഷേ നെഹെമ്യാവ് അങ്ങനെയല്ല, ഞങ്ങളൊരു വലിയ വേല ചെയ്യുന്നു. ടേക്ക് ഇറ്റ് ആസ് എ പ്രിവിലേജ്. അത്യുന്നതന്റെ, ഏറ്റവും വലിയവന്റെ, അതിലും മുകളിൽ ഒന്നുമില്ലാത്തവന്റെ ഹൃദയത്തിന്റെ പദ്ധതിക്കകത്ത് നിന്നെ തന്നെ കൊടുക്കുന്നതിനേക്കാൾ അർത്ഥവത്തായിട്ട് ഇനി നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ വന്നു കയറാൻ വേറെ ഒരു സംഭവമില്ല. അതിന്റെ 5-ാം വാക്യത്തിൽ ഒരു പ്രത്യേക ഭാഗം പറയുന്നുണ്ട്. അതിന്റെ നെഹെമ്യാവിന്റെ 5-ാം അധ്യായത്തിൽ ഞാൻ 16-ാം വാക്യം, ഞാൻ ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എന്റെ ഭൃത്യന്മാർ ഒക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ചേർന്ന് വരൂ. നിങ്ങളുടെ ദൈനംദിന പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നത്തില്ല. ഫ്രീസലോ, എനിക്കങ്ങനെയൊക്കെയാ തോന്നുന്നത്. ബാംഗ്ലൂരിൽ ഒരു 6 മാസം ചെലവഴിച്ചാൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് പത്രത്തിലൂടെ. നമുക്കിതെല്ലാം ആവശ്യമായിട്ട് തോന്നും. നമ്മുടെ വീട്ടിലിരിക്കുന്ന പലതും പഴയതായിട്ടും മറ്റു ചിലത് പുതിയതും വാങ്ങിക്കണം നമുക്ക് തോന്നും. പക്ഷെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിരന്തരം ഭാഗവാക്കായിട്ടിരുന്നെ, നിങ്ങൾക്ക് ഇന്ന് വേണ്ട പലതും വേണ്ടാത്തതായിട്ട്. എന്റെ പൊന്നു പ്രിയമുള്ളവരെ, 1500 രൂപ കൊണ്ടൊക്കെ ജീവിക്കാം, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ശമ്പളത്തെ 10 കൊണ്ട് കരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഒരു വർഷം മുടിഞ്ഞ് സപ്പോർട്ടായിട്ട് കിട്ടാത്ത ദൈവദാസന്മാർ ഇവിടെ കർത്താവിനെ സേവിക്കുന്നുണ്ട്.
യെസ്,
ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം ഞാൻ എന്നോട് പറയാം. ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ, ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ, നീ കേൾക്കാത്തതും നീ കാണാത്തതുമായ ഒരിടത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടൊന്ന് നിർത്തിയില്ലേ. നീ ഇന്ന് വന്നിരിക്കുന്ന ഇടത്ത് എത്ര ധന്യമായ ഒരിടത്താണ് നീ ആക്കിയിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ എല്ലാം ഭദ്രമല്ലേ? എന്നെ വിശ്വസിക്കുന്നതിലൂടെ നിന്റെ ഭാവിയിൽ നീ സുരക്ഷിതനാണ്, നിനക്കെല്ലാം ഭദ്രമായിട്ടിരിക്കുന്നു. ഇത് പോരെ നിനക്ക്? പിന്നെ നീ എന്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ നീ എവിടേക്കാണ് നിന്റെ മനസ്സ് പോകുന്നത്? നീ എവിടേക്കാ ഇരുന്നേറ്റ് ഓടുന്നത്? എന്നോട് സംസാരിച്ചിരുവായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചില്ലയോ, ഞാൻ എനിക്ക് നിന്നെ തന്നെ തന്നില്ലയോ, നിന്റെ ജീവിതം ഞാൻ ഭദ്രമാക്കിയില്ലയോ, പിന്നെ നീ എവിടേക്കാ എഴുന്നേറ്റ് ഓടുന്നേ? എന്റെ വിളിക്കകത്ത് ഒരു താലന്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നിനക്കകത്ത്, പക്ഷെ നീ അത് കുഴിച്ചിട്ട ശേഷം ഇപ്പോൾ പെറുപിറുക്കുക. സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ കോളിങ്ങിന്റെ അകത്ത് ഒരു താലന്ത് വെക്കാതെ ഒരു കോളിങ് നടന്നിട്ടില്ല ഈ ലോകത്ത്. സകല സഹോദരിമാരെ സഹോദരന്മാരെ, ഇവിടെ ഈ 45 മുകളിൽ പ്രായമുള്ളവരുടെ കുടുംബയോഗമല്ല, കുടുംബ മീറ്റിംഗ്. എനിക്കതൊരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. 60 സംബന്ധിച്ചുള്ള ഒരു ചിന്ത, ഞങ്ങളുടെ കഴിഞ്ഞു, ഞങ്ങളോ കഴിഞ്ഞു, ആര് പറഞ്ഞു? ഇപ്പോഴല്ലേ തുടങ്ങേണ്ടത്? ഇപ്പൊ കാര്യം മനസ്സിലായി വരെയല്ലേ ഉള്ളൂ. 65 കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? എന്റെ പൊന്നങ്കിളുമാരെ, ഈ നിങ്ങൾ ഈ തലയൊക്കെ നിറച്ച ശേഷം ഉണ്ടല്ലോ ഈ മുൻകൂർ ജാമ്യം എടുത്തിരിക്കാമെന്ന് വിചാരിക്കരുത്. ഈ മീറ്റിംഗിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം 75 എങ്ങനെ ഫലപ്രദമായി കർത്താവിന്റെ പദ്ധതിക്കകത്ത് നിൽക്കാം എന്നതാ എന്റെ ഹൃദയത്തിലെ. 60 താത്തു വെക്കാനുള്ള സമയമല്ല, ഇപ്പളാ കാര്യം പിടികിട്ടി വന്നത്. ബ്രദർമാര് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നപ്പോ ഞങ്ങൾക്ക് പിടികിട്ടി, ഇനിയാണ് ഞാൻ വേല ചെയ്യുന്നത്. പ്രൈസലോ.
യെസ്, പ്രിയമുള്ളവരെ, ഇറ്റ്സ് എ ഗ്രേറ്റ് വർക്ക്. അവിടെ
എല്ലാ വിളിക്കാകത്തും, എല്ലാ ആന്റിമാർക്കും, എല്ലാ അങ്കിളുമാർക്കും, എല്ലാ അപ്പച്ചന്മാർക്കും, ഏതൊരു പ്രദേശം സിസ്റ്റേഴ്സ് ഇവിടെ കർത്താവിന് കണ്ടുമുട്ടി എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ, നിന്റെ വിളിക്കകത്ത് ഒരു താലന്ത് ഒളിപ്പിച്ച് തന്നിട്ടാണ് അവൻ നിന്നെ വിളിച്ചത്. അതുകൊണ്ടാ ഓരോരുത്തർക്കും വരം ലഭിച്ചതുപോലെ. എവരി പേഴ്സൺ ഹാസ് എ ഗിഫ്റ്റ്. എന്താ പ്രോബ്ലം? ആ പ്രോബ്ലത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. തിമോത്തിയോസ് ലേഖനത്തിൽ ക്ഷണിക്കാനുള്ള സമയം കാണുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഈ ഭാഗം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. അവൻ തികച്ച പ്രവൃത്തി 1, നീ എനിക്ക് തന്ന മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. കമോൺ, ദൈവം നിനക്ക് മാത്രം വെച്ച ചില മനുഷ്യരുണ്ടെന്ന് നീ കാണുക. ഫ്രീസലോ, ഞാൻ അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ജോലി ഉണ്ടാകാൻ തുടങ്ങി. നിനക്കറിയോ, നേപ്പാളിൽ നിരന്തരമായ സുവിശേഷം ചെയ്യുമ്പോൾ വളരെയധികം പേഷ്യൻസ് വേണം. പേഷ്യൻസിന്റെ പ്രാക്ടിക്കലാണ് നേപ്പാൾ. ഒന്നുമില്ല, നമ്മളൊന്ന് കുനിഞ്ഞു കൊടുത്താൽ നമ്മളെയും കൊണ്ടു പോകുന്ന ആൾക്കാരാ. നമ്മളൊന്ന് ഹമ്പിളാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും താവോട്ട് പോകേണ്ടി വരും. ഞാൻ എന്റെ യാത്രയൊക്കെ അങ്ങനെ, ഞാൻ തന്നെ വയലിൽ തലയിൽ പെട്ടിയൊക്കെ ചുമന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അവരെ കൊണ്ടൊന്നും പിടിപ്പിക്കാറില്ല. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം പെട്ടി ചുമന്നാൽ ചിലപ്പോൾ അവരുടെ കൂടെ പെട്ടി ചുമക്കേണ്ടി വരും. ആ നിലയിൽ ചിലപ്പോൾ അവര് നമ്മളെ മിസ്യൂസ് ചെയ്യുന്നിരിക്കും. ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ വടി വെച്ചെടുത്ത് കൊടയില്ല എന്ന് നമ്മൾ മലയാള ഭാഷ പറയുന്നത് പോലെ ആൾക്കാർ അവിശ്വസ്തരാ. എന്ത് കിട്ടും എന്നതാ എല്ലാവരുടെ അന്വേഷണം. പക്ഷേ ഐ താങ്ക് ഗോഡ്, ആ ജനത്തെ ദൈവം എനിക്ക് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് തന്ന ജനം എന്ന് എനിക്ക് ബോധ്യമായാൽ പിന്നെ അവർക്ക് വേണ്ടി ഏത് കഷ്ടവും സഹിക്കാൻ നിനക്ക് മനസ്സുണ്ടാവും. അല്ലെങ്കിലുണ്ടല്ലോ ഇവന്മാർക്കൊന്നും വേറെ നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്ത വരും.
യെസ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നു സഹോദരന്മാരെ, ചില സഹോദരന്മാർക്ക് ചില സ്ഥലത്ത് ചില മനുഷ്യരെ കൊടുത്തുവെങ്കിൽ ആ വേലയുടെ ഭാഗമായി നിന്ന് നീ എൻകറേജ് ആയിക്കൊള്ളുക. പക്ഷേ നിനക്ക് തന്ന ജനത്തെയും കൂടെ തിരിച്ചറിയണം. യേശു എല്ലാരെയൊക്കെ സൗഖ്യമാക്കിയില്ലല്ലോ, യേശു എല്ലാരോടും സുവിശേഷം പറഞ്ഞില്ലല്ലോ, പക്ഷെ നീ എനിക്ക് തന്ന ജനത്തെ ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. ഈ ചർച്ചിന്റെ വിളി, ഈ ചർച്ചിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു താലന്റ്, അതിനെ നീ ഉദ്ദീപിപ്പിക്കുക, ഉജ്ജ്വലിപ്പിക്കുക. അതിൽ നിന്നും കർത്താവിന്റെ നാമം വെളിപ്പെടുത്താനുള്ള കൃപ അതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. രണ്ട്, അവൻ തികച്ച പ്രവൃത്തി എന്താണ്? എന്റെ എട്ടാമത്തെ വാക്യം,
നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു.
യെസ്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അതാ അവൻ തികച്ച രണ്ടാമത്തെ പ്രവൃത്തി. യു ഹാവ് ടു ഗിവ് ദ വേർഡ് ടു പീപ്പിൾ. വചനം കൊടുക്കണം. നമ്മൾ എന്താ പല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. എനിക്കറിയാം ഗുഡ്ബൈയിലൊക്കെ വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് സഹോദരന്മാരെ നിരന്തരം പോകുന്നുണ്ട്. അവർ കേവലം തുണിയും പൈസയും മാത്രമല്ല കൊടുക്കുന്നത്, നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്റെ ഉള്ളിൽ വചനം കയറണം. എനിക്ക് ഭയങ്കര സന്തോഷമല്ല പ്രിയമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹിക്ക് യാത്ര ചെയ്യുമ്പോൾ എന്റെ കമ്പാർട്ട്മെന്റിന്റെ അകത്ത് ഒരു റിട്ടയർഡ് ഡൽഹിയിലുള്ള ഒരു ജഡ്ജി ആയിരുന്നു എന്റെ കൂടെ. ആളിച്ചിര പത്രാസ് പാർട്ടിയ ഭാര്യ ഉണ്ടായിരുന്നു, രണ്ടുപേരും ഇച്ചിരി ഹൈഫൈ ടീമാണ്, റിട്ടയർഡ് ഒക്കെ ആയിട. അപ്പൊ എന്റെ അപ്പുറം പറയാം, സംസാരിച്ചു എന്നോട് ജഡ്ജി പറഞ്ഞു, എന്റെ പൊന്നു ബ്രദറെ, ജഡ്ജി ആയിരുന്ന സമയത്ത് ചിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, ചിരിക്കുന്നത് പോലും ഞാൻ മറന്നുപോയി. റിട്ടയർ ആയിട്ട് 6 മാസം ഇപ്പളാ ഞാൻ ചിരിക്കാൻ തുടങ്ങി. അന്ന് എന്റെ ഭാര്യ ഫലിതങ്ങളൊക്കെ പറയും, പക്ഷെ എനിക്ക് ചിരി വരത്തില്ല. ഇപ്പൊ ഞാൻ കൊച്ചുകുട്ടിയെ പോലെ എഴുതി ചിരിക്കുക, ഭാര്യ പറയുന്ന പഞ്ചാബി ഫലിതങ്ങളല്ല. പുള്ളി കുറെ ഫലിതമൊക്കെ എന്നെ കേൾപ്പിച്ചു, ഞാനും ചിരിക്കും. നമ്മൾ ചിരിക്കുന്ന എന്തിനാ? നമുക്ക് ഇവനെ എവിടെയെങ്കിലും ഒരു കോർണറിൽ കൊണ്ട് നിർത്തിയ ശേഷം പറയണം, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് പോലെ യേശു അല്ലാതെ രക്ഷപ്പെടാൻ ഒരു നാമമില്ലെന്ന് ഇവനെ ഒരു ചേർത്ത് നിർത്തിയിട്ട് പറയിക്കണം. ഒരു ദിവസം കഴിഞ്ഞു, ഞങ്ങൾ ഒത്തിരി ഫ്രണ്ട്സായി. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ദൈവം ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ വേലയെ നാം മഹത്തമായിട്ട് കാണുമ്പോൾ ദൈവം അതിനുള്ള ഒരു വഴി ഒരുക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഈ സഹോദരി എന്നോട് പറഞ്ഞു, ബ്രദർ ആ പുള്ളിക്കാരി റിട്ടയർഡ് ടീച്ചർ, എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ലോകം ഒന്നും ഇങ്ങനെ അധികം പോകുമെന്ന്, ഇതിന്റെ പോക്ക് കണ്ടിട്ട് ഇത് അധികം നാള് പോകത്തില്ല. മതി, നമുക്കത് മതി. അപ്പൊ എന്റെ ടാബായിരിക്കുന്നത് എന്റെ ഹിന്ദി ബൈബിൾ ഞാൻ കൊണ്ടുപോയില്ല, എന്റെ ഇരിക്കുന്ന ടാബില. ഞാൻ നേരെ അത് ഓപ്പൺ ചെയ്തു, വെളിപാട് ഉത്സവത്തിലേക്കാണ് നേരെ ഓപ്പൺ ചെയ്ത് പോയത്. ഞാൻ 2.5-3 മണിക്കൂർ ഒരു മതപ്രഭാഷണം ഞങ്ങളുടെ ട്രെയിനിന്റെ അകത്തങ്ങ് നടത്തി. നടുക്ക് ഞാൻ ടാബ് അങ്ങ് വെച്ച ശേഷം വെളിപ്പാട് ഉത്സവം ഹിന്ദിയിൽ അങ്ങ് 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം അങ്ങ് വിട്ടു. കാരണം അത് സഭയ്ക്ക് കൊടുക്കുന്ന വെട്ടാണല്ലോ, അതുകൊണ്ട് അതവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നീട് അങ്ങോട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഞാനങ്ങ് പ്രസംഗിച്ചു. അപ്പോഴാണ് ഈ മറ്റേ ശ്രുതി സായിയുടെ അവിടെ പോയിട്ട് വന്നൊരു അമ്മച്ചിയും അച്ചാനും മരുമോളും എല്ലാം അവിടെ, അവരും വന്നിട്ടില്ല. അവര് സംഭാഷണത്തിനകത്ത് കയറിയിട്ട് അവര് പറയാം, ഇത് അത് തന്നെ കലിയുഗം, കലിയുഗം. നമ്മൾ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോ അവര് പറയാണ് ഇത് കലിയുഗം തന്നെ, കലിയുഗം തന്നെ. ട്രെയിനിലുള്ള അങ്ങേപ്പുറം ഇരുങ്ങേപ്പുറം ഇരിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ ഒരുമിച്ച് കൂടി. ഞാൻ വിചാരിച്ചു ഇത് കർത്താവെ അവസാനത്തെ യാത്രയാണെങ്കിൽ രണ്ട് കാര്യം പറയണം. ഞാൻ ടാവൊക്കെ പിടിച്ച ശേഷം അത് വായിച്ചു, ഹിന്ദിയിൽ ഉറക്കെ വായിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, വെളിപ്പാട് ദിവസം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരണം. ജഡ്ജി എന്നെ ഒന്ന് ചിരിയോടെ നോക്കുന്നു, ഇയാളൊരു മതപ്രസംഗികനാ. പുള്ളിക്ക് കാര്യം പിടി കിട്ടി. ഞാൻ അവസാനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞു, പുത്രനെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത്രയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അവരെന്റെ ഫോൺ നമ്പർ എടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡൽഹി ചെല്ലുമ്പോൾ ആദ്യം ഒരു, അപ്പൊ ആ സഹോദരി പറയാ, ഡൽഹി ചെന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു ബൈബിള്, ഇതുവരെ ബൈബിൾ അതിനെ വായിച്ചിട്ടില്ല. ഞാൻ ഇതൊക്കെ പറയുന്നതിനാണെന്നറിയാം പ്രിയമുള്ളവരെ, യു കൺസിഡർ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തെ, നിങ്ങളുടെ കൊച്ചു വേലയെ വലിയ വേലയായിട്ട് കാണും. മഹാരാജാവിന്റെ വേലയായിട്ട് വഴികൾ കർത്താവ് തുറന്നു വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിന്റെ അധ്വാന ഫലം കണ്ട് നീ തൃപ്തി പ്രാപിക്കും. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. രണ്ടാമത് അവൻ തികച്ച പ്രവൃത്തി, ഹി ഹാസ് ഗിവൺ ദ വേർഡ്. യെസ്, എനിക്കറിയാം എല്ലാവരും ഒരേ കപ്പാസിറ്റി ഉള്ളവരല്ല, ബട്ട് ഞാൻ നിങ്ങളോട്, നിങ്ങളുടെ എനിക്ക് ആ ഭാഗത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. വാട്ട് ഈസ് ടാലന്റ്, വാട്ട് ഈസ് ഗിഫ്റ്റ്? എന്താ ടാലന്റ്, എന്താണ് ഗിഫ്റ്റ്? ടാലന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ചതോടെ കിട്ടിയതാ, നിങ്ങൾക്ക് ജന്മനാ കിട്ടിയതാ. ഇപ്പം ഓക്കെ, ടാലന്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് പാട്ട് പാടാനായിട്ട്. നമ്മൾ ഇനിയിപ്പോ എന്ത് ടാലന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇനി പാട്ട് കുറച്ചൊക്കെ ശരിയാക്കാവുന്നല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ശരിയായ രാഗം പുറത്തോട്ട് വരത്തില്ല. കണ്ടിട്ടില്ലേ ആ പിള്ളേരൊക്കെ 3 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവൻ ആ തബല വായിക്കും മേശയില് ചോറ് വരാൻ താമസിക്കുമ്പോൾ തന്നെ. കാരണം അവന്റെ ഉള്ളിൽ ഒരു മ്യൂസീഷ്യൻ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് അവൻ വായിക്കുന്നത്. ഈ അതൊരു ടാലന്റാ, ഒരു ടാലന്റാ. ഡ്രോ ചെയ്യുക, വരയ്ക്കുക. എങ്ങനെ അപ്പൻ ഒരു കുട്ടിയുടെ വാസന കാണുന്നേ, അവൻ ആ അവന്റെ ആ നേഴ്സറി ക്ലാസ്സിലെ ബുക്കിൽ അവൻ വരച്ച പടങ്ങൾ കണ്ടപ്പോ ഇവന്റെ ഉള്ളിൽ ഒരു സർഗവാസന കിടപ്പുണ്ടെന്ന് മനസ്സിലായി. ദിസ് ഈസ് ടാലന്റ്. അപ്പം ദൈവം തന്റെ സ്വരൂപത്തെ സൃഷ്ടിച്ച മനുഷ്യന് ഒത്തിരി കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. That is talent. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രദർ എനിക്കതിനുള്ള ടാലന്റ് ഇല്ല. പക്ഷെ നിങ്ങളുടെ വീണ്ടും ജന്മത്തിൽ നടന്ന ഒരു അത്ഭുതം ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ താലന്തുകളെയും അവിടെ കൊണ്ട് നിർത്തിച്ച ശേഷം, അവിടെ നിർത്തിയ ശേഷം, അവിടെ ഒരു കയറ് വെച്ച് കെട്ടി എല്ലാ താലന്തുകളെ അവിടെ നിർത്തിയ ശേഷം, അവിടെ നിന്ന് പുതുജനനത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങി. എന്താണെന്നറിയോ?
കൃപ, ഗിഫ്റ്റ്.
തിമോത്തിയോസേ, നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. നിന്നിലുള്ള താലന്തിനെ ജ്വലിപ്പിക്കണം എന്നല്ല പറഞ്ഞു, നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കുക. ഒന്ന് തിമോത്തിയോസ് ഒന്നിന്റെ 2 തിമോത്തിയോസ് 1:6. യെസ്, ഗിഫ്റ്റ്. താലന്തും കൃപയും ദാനവും രണ്ട. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവം നിനക്ക് തന്നതാ. താലന്റ് എന്ന് പറയുന്നത് നീ ജനിച്ചപ്പോ നിന്റെ കൂടെ വന്നതാ. യു ക്യാൻ ഇംപ്രൂവ് ദ ടാലന്റ്, ബട്ട് യു ക്യാൻ കിൻഡിൽ ദ ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര ഫ്രീഡം. എന്റെ താലന്തുകളെ എല്ലാം കർത്താവ് വീണ്ടും ജനനത്തിൽ ഒരു കയറ് വെച്ച് കെട്ടി നിർത്തിയിട്ട് പറഞ്ഞു, അവിടെ നിൽക്കുക. ദിസ് യു ക്യാൻ ഇംപ്രൂവ്. നിന്റെ മ്യൂസിക്കൽ ശക്തി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നിന്റെ പാട്ടിന്റെ ശക്തി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നിന്റെ വര ഇത്രയോടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നീ നോക്കേണ്ടത് നിന്റെ ജന്മനായുള്ള സർഗവാസനകളുടെ താലന്തിലേക്കല്ല, നിന്റെ വീണ്ടും ജനനത്തിലൂടെ നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന കൃപാമഹത്വത്തിലേക്ക് നീ നോക്കിയിട്ട് അതിനെ നീ ജ്വലിപ്പിക്കുക.
തിമോത്തിയോസേ, ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ് ഫോർ മീ. ഹല്ലേലൂയ. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇഫ് യു ഡോണ്ട് ഹാവ് എ ടാലന്റ്, യു ഹാവ് എ ഗിഫ്റ്റ്. ദൈവം ഓരോരുത്തരും അതത് വരം കൊടുത്തു. ആ വരം വീണ്ടും ജനിക്കപ്പെട്ട ഓരോ സഹോദരിക്കകത്തും കിടപ്പുണ്ട്. ആ വരത്തെ നീ ഒന്ന് ജ്വലിപ്പിക്കാനാ പറഞ്ഞേ. അതിന് താലന്റ് ആവശ്യമില്ല. നീ താലന്റിലേക്ക് നോക്കിയിട്ട് നിരാശപ്പെടാതെ നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ഗിഫ്റ്റിലേക്ക്, പരിശുദ്ധാത്മാവിൽ വന്നിരിക്കുന്ന, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ പറയാം. ഒന്ന് യോഹന്നാൻ 1:13 പറയുന്നുണ്ട്, രക്തത്താലല്ല, ജഡത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല. സമയമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, എങ്ങനെ ജനിച്ചു, എങ്ങനെ ജനിച്ചു? അയ്യോ ഒന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചു. പ്രിയമുള്ളവരെ, ഇത് ലോകത്തിലെ അത്ഭുതവചനമാ. ദൈവത്തിൽ നിന്ന് ഇടാ ഒരു മനുഷ്യൻ ജനിച്ചിരിക്കുന്നു. മൈക്ക് വെച്ച് നാട്ടുകാരോട് പറയാൻ കൊള്ളാവുന്ന വാക്യം അല്ലിത്. നാട്ടുകാരോട് പറയണം, ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ജനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചാൽ നാട്ടുകാർ വിശ്വസിക്കത്തില്ല. But Bible has taken a courage to tell about you that you are born of God. Hallelujah. ലോകത്തിലെ മുഴുവനും ചരിത്രത്തിന്റെ അകത്തും നിങ്ങൾ ഇന്നാരുടെ മകനാ, മറിയ കുട്ടിയുടെ എവറാച്ചന്റെ മകനാ, അന്നാരിൽ നിന്ന് ജനിച്ചു. ബട്ട് എന്റെ വീണ്ടും ജനനത്തിൽ നടന്ന അത്ഭുതം എന്നാണെന്നറിയോ? ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചു, അവന്റെ വിത്ത് എന്റെ ഉള്ളിലുണ്ട്. ദിസ് ഈസ് എ ഗ്രേറ്റ്. ഇതൊരു മഹാത്ഭുതം അല്ലേ? യെസ്. സഹോദരന്മാരെ, ഞാൻ പുറകിലിരിക്കുന്ന സഹോദരന്മാരോട് ചോദിക്കുകയാണ്, സിസ്റ്റേഴ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച ഒരു മഹാസംഭവമാണോ? യേശു നിങ്ങളുടെ ഉള്ളിൽ വന്ന ഒരു മഹാസംഭവമാണോ? യേശുവിൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ യേശുവിനെ കൊടുക്കാൻ പറ്റിയതും ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ സ്നേഹമുണ്ട് എന്നതും ഒരു സാധാരണ കാര്യമല്ല. കാരണം നീ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ നിനക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഇതൊരു വലിയ കാര്യമായിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന മറ്റു നീ എന്തുകൊണ്ടിരിക്കുന്നു? കർത്താവിന്റെ വചനം നിന്റെ ഉള്ളിൽ വന്നിട്ട് അതുവരെയും ഇല്ലാതിരുന്ന ഒരു ദൈവിക ഭക്തി നിന്റെ ഉള്ളിൽ ഈ വരം ജ്വലിപ്പിച്ചു നിർത്തിയ ശേഷം മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്റെ ഹൃദയത്തെ പിടിച്ചു വലിച്ചിട്ട് ഒരൊറ്റ കാര്യത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നു, അതിലാണ് നിന്റെ വീണ്ടും തന്നെ നീ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മഹാകാര്യം സംഭവിച്ച ശേഷം കുഞ്ഞെ, ഒന്നും സംഭവിക്കാത്തതിനെ പോലെ നീ എന്തുകൊണ്ടിരിക്കുന്നു? നീ പറയാണ്, ഒരു താലന്റേ ഉള്ളൂ. യെസ്, ആ ഒരു താലന്റ് എന്താണെന്നറിയോ? നിന്റെ വീണ്ടും ജനനത്തിൽ നിന്റെ ഉള്ളിൽ വന്ന ദൈവത്തിന്റെ വിത്ത. നീ അത് തിമോത്തിയോസേ, നിജപുത്ര, നീ ജ്വലിപ്പിച്ചാ മതി. നിനക്ക് താലന്റ് ഇല്ല, നിനക്ക് ഗിഫ്റ്റ് ഉണ്ട്, നീ അത് ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ നിജപുത്രന്മാരായ സകല തിമോത്തിയോസന്മാരുമേ, കർത്താവിന്റെ നിജപുത്രന്മാരായ സകല സഹോദരിമാരുമേ, നിജപുത്രികളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യു ആർ നോട്ട് ടാലന്റഡ് ബട്ട് യു ആർ ഗിഫ്റ്റഡ്. You are gifted. Hallelujah. എന്താ സംഭവിച്ചേ, എന്താ സംഭവിച്ചേ? ഒരു ബൈബിളിൽ ഫാൻ ഇൻ ടു ഫ്ലെയിം എന്ന് എഴുതിയിരിക്കുന്നത്, ആ കൃപയെ ജ്വലിപ്പിക്കുക എന്ന് പറയുന്നത്. വേറൊരിടത്ത് കിൻഡിൽ എന്ന, വേറൊരിടത്ത് ഇരിക്കുന്ന സ്റ്റിറപ്പ് എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയമില്ലാത്ത എന്നെ ഒത്തിരി 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 ഉത്സാഹിപ്പിച്ചൊരു വചനമാണ്. യെസ്, തന്റെ ജീവിതം നിര്യാണകാലം അടുക്കുമ്പോൾ താൻ എഴുതുന്ന ലേഖൻ ഒരു ചർച്ചിനാകണം എന്നല്ല താൻ ആഗ്രഹിച്ചത്, ഒരു മനുഷ്യനാകണം. He took a time and wrote 2 epistles to one person. എന്താണെന്നറിയോ? താൻ അതുവരെ ചെയ്ത ശുശ്രൂഷ വേറൊരുത്തിന് കൈമാറി. താൻ ചെയ്ത ശുശ്രൂഷ അത്ര വലുതാ, വലുതാ. തന്റെ കർത്താവിന്റെ കഷ്ടപ്പാടുകൾ തന്റെ ശരീരത്തിൽ പൂരിപ്പിച്ച് നിർത്തിയ ശേഷം ആ ബാറ്റൺ മറ്റൊരാൾക്ക് കൈമാറാനായിട്ട് ഒരുങ്ങുമ്പോൾ തന്റെ അവസാനത്തെ ലേഖനം ഒരു സഭയ്ക്ക് എഴുതി പ്രശസ്തനാകാനല്ല, ഒരു ഭക്തന് എഴുതിയിട്ട് അവനെ കർത്താവിൽ, കർത്താവിന്റെ വേലയിൽ ബലപ്പെടുത്തി നിർത്താനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ദിസ് വർക്ക് ഈസ് ഗ്രേറ്റ്. ഈ വേല വലുതാ, ഈ ജീവിതം വലുതാ, ഈ വേല വലുതാ. അതുകൊണ്ട് അവനോട് പറയുന്നു, നിനക്ക് അവിടെ പൗലോസ് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് എനിക്ക്. ഒന്ന്, പൗലോസ് പറയുന്നത് എനിക്ക് തിമോത്തിയോസിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം പറയാനുള്ളത്, അവൻ മറ്റുള്ളവരെ പോലെയല്ല, എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു, അവനോ കർത്താവിന്റെ കാര്യം നോക്കും. രണ്ട്, തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം നിന്നെ കണ്ടപ്പോൾ നിന്റെ കണ്ണ് നനഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചിട്ടുണ്ടോ തിമോത്തിയോസ് ഒന്നിന്റെ മൂന്നൊന്ന് വായിക്കാം. സെക്കൻഡ് തിമോത്തിയോസ് 1:3. സ്വരമേറെ അഞ്ച് മിനിറ്റോടെ ഞാൻ എടുക്കുകയാണ്, എനിക്ക് പറയാനുള്ള ഒന്നും മുഴുവൻ അവസാനിപ്പിക്കുകയാണ്.
എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചു, നിന്റെ കണ്ണുനീർ ഓർത്തു.
നിന്റെ കണ്ണുനീർ ഓർത്തു. ശ്രദ്ധിക്കൂ, തിമോത്തിയോസ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് പൗലോസ് കണ്ടിട്ടുണ്ട്. തിമോത്തിയോസിന്റെ കണ്ണ് നനഞ്ഞിരിക്കുന്നത് പൗലോസ് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കണ്ണ് നനഞ്ഞിരിക്കുന്ന, മറ്റുള്ളവരെ ഓർത്ത് കരയുന്നവരെ, മറ്റുള്ളവരെ ഓർത്ത് നുറുങ്ങുന്നവരെ, നിങ്ങളെ കാണേണ്ടവർ കാണും, നിങ്ങളെ കാണേണ്ടവർ കാണും. തിമോത്തിയോസ് കരഞ്ഞെന്ന് ആർക്കെങ്കിലും അറിയാം? നാട്ടുകാർക്കറിയാം? അറിയില്ല. തിമോത്തിയോസിന്റെ കണ്ണ് നനഞ്ഞെന്ന് ഭൂമിയിൽ ഒരു മനുഷ്യനും അറിയത്തില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അപ്പോസ്തലന്റെ കണ്ണിൽ ആ നനഞ്ഞ കണ്ണുകൾ പെട്ടു. നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. പ്രൈസലോ. എന്തുകൊണ്ടാണ് പൗലോസ് തന്റെ ബാറ്റൺ എടുത്ത് തിമോത്തിയോസിന്റെ കൈ കൊടുക്കുന്നറിയോ? തിമോത്തിയോസ് സ്വന്തം കാര്യം, കർത്താവിന്റെ കാര്യം സ്വന്തം കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നവന്. രണ്ട്, മനുഷ്യരെ കുറിച്ചും ഒക്കെ ഓർക്കുമ്പോ ഈ മനുഷ്യനും കരച്ചില. എനിക്ക് ആ നെഹെമ്യാവിന്റെ ആ ഭാഗം വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി. ഈ പാനപാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ നിർത്തം വന്നത്, ചോദിച്ചു എന്താ സംഭവം, പുള്ളി പറഞ്ഞ അവിടെ എല്ലാം പോയി കിടക്കാന്ന് പറഞ്ഞു. ഉടനെ നെഹെമ്യാവ് കരഞ്ഞു, കരഞ്ഞു. യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞു. എവിടെയാണ് ഈ വേല നിന്റെ കൈകളിലേക്ക് ദൈവം നിന്നെ ഏൽപ്പിക്കുന്നറിയോ? നിന്റെ ഹൃദയത്തിൽ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിലുണ്ടാകും. ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചത് അനേക വിശ്വസ്തന്മാരെ പഠിപ്പിക്കാനായിട്ട് നീയും എന്നോടൊപ്പം സുവിശേഷത്തിന് കട്ട സഹിക്കാം. നിന്റെ അഭിവൃദ്ധി സകല മനുഷ്യരും അറിയട്ടെ. നീ ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് തിമോത്തിയോസിനെ താൻ ഭരമേൽപ്പിക്കുകയാണ് വേല. അതിന് കാരണമുണ്ട്. ഹിസോ അവൻ കണ്ടു ചിലപ്പോഴൊക്കെ ഈ മനുഷ്യൻ കരയുന്നത്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിന്റെ കുഞ്ഞിനപ്പുറത്ത്, നിന്റെ ഭാര്യയ്ക്കും അപ്പുറത്ത്, നിന്റെ ഭർത്താവിനും അപ്പുറത്ത്, നാട്ടിൽ നിനക്ക് ആരുമില്ലാത്ത, നിന്റെ ബന്ധമില്ലാത്ത ഒരു മനുഷ്യനെ ഓർത്ത് കരയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ തിരഞ്ഞ് അന്വേഷിച്ച് കിൻഡിൽ ചെയ്യാൻ, സ്റ്റിറപ്പ് ചെയ്യാൻ ദൈവം ഒരു അപ്പോസ്തലനെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങളാ തിമോത്തിയോസ് കണ്ടത്. ഒന്ന്, സ്വന്തം കാര്യം നോക്കുന്നവരുടെ നടുവിൽ യേശുവിന്റെ കാര്യം സ്വന്തം കാര്യമാക്കിയവൻ. രണ്ട്, കണ്ണുനീരുള്ളവൻ. മൂന്ന്, അഞ്ചാമത്തെ വാക്യം, നിന്റെ നിർവ്യാജ വിശ്വാസം. ഈ മൂന്ന് കാര്യങ്ങൾ തിമോത്തിയോസിൽ കണ്ടതുകൊണ്ട് പറയുകയാണ്, തിമോത്തിയോസ്, യെസ്, യു ആർ ദ റൈറ്റ് പേഴ്സൺ. നിനക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്, വെരി ഗുഡ്, കീപ്പ് അപ്പ് എന്നല്ല പറഞ്ഞത്. ഈ ഗുണങ്ങളുള്ള ഒരു വിശ്വാസിയായി ഈ നല്ല ഗുണങ്ങളെ ഹൃദയത്തിൽ താലോലിച്ച് പരിപാലിച്ച് ഇതിന്റെ ഒരു സുഖം അനുഭവിച്ചിരിക്കാനല്ല പറഞ്ഞത് പൗലോസ്. ഇത് നീ കത്തിക്കണം, കത്തിക്കണം. സൗര സൗരന്മാരെ, ചില രോഗികളെ സന്ദർശിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരം. ആരും കാണാതെ പാത്രം കഴുകാനുള്ള നിങ്ങളുടെ മനസ്സ് നന്ന്. വിശുദ്ധി സംബന്ധിച്ച് നിങ്ങൾ സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ നന്ന്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നിന്റെ മോളിൽ ഒരു സീരി വെക്കാനല്ല, ഈ കൃപാവരത്തെ കത്തിക്കണം. ആമേൻ. ഇങ്ങനെ കുറെ നല്ല ആൾക്കാർ നമ്മുടെ സഭയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ, ആമേൻ എന്ന് പറയാനല്ല പൗലോസ് ശ്രമിച്ചത്. ഈ ഗുണങ്ങൾ നിനക്കുണ്ട് തിമോത്തിയോസ്, ദെയർഫോർ നിന്റെ ഉള്ളിലെ കൃപാവരം നീ ജ്വലിപ്പിച്ചിട്ട് നീ എന്നോട് കൂടെ സുവിശേഷത്തിൽ കഷ്ടം സഹിക്കാം.
അങ്ങനെ ജീവിക്കുന്നവനാ ഈ പദ്ധതിയിലേക്ക് വരേണ്ടതെന്നാ ഞാൻ പറയുന്നത്. ഒരു വാക്യം ഒന്നിന്റെ എഫേസർ 1:15-16 പെട്ടെന്ന് വായിക്കാം.
അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച്
കേട്ടിട്ട്
നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചു.
ഈ വാക്യം നമുക്കറിയാം. ഞാൻ ഒറ്റ കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോകും. നിങ്ങൾ ഈ വാക്യം വായിച്ചു വരുമ്പോൾ എന്താണ് ഈ ഭാഗത്തെ പ്രതിവാദി വിഷയം? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് അല്ലേ? പക്ഷെ ഞാൻ നിങ്ങളെ ആ വചനത്തിലേക്കല്ല കൊണ്ടുപോകുന്നു. ആരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടാൻ വേണ്ടിയാണ് പൗലോസ് ഇവിടെ 17-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത്? ആരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടാനാ? 15-ാമത്തെ വാക്യം വായിക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 17-ാമത്തെ വാക്യം ആർക്കു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? അത് നിമിത്തം എഫേസ്യ സഭയിലുള്ള വിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിനെ നീ യേശുവിനെ കുറിച്ചുള്ള നിന്റെ വിശ്വാസം ഞാൻ കേട്ടു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സകല വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടു. ദാറ്റ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. അവരെ നോക്കിയിട്ടാണ് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം, വിളിയാലുള്ള ആശ അവരറിയണം എന്ന് അവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കും. യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? എന്റെ പോയിന്റ് അല്ല, ദൈവം പറയും. മനസ്സിലായില്ലേ? ഹൃദയദൃഷ്ടി ആരുടെ പ്രകാശിക്കപ്പെടണം? പ്രോസ്പെരിറ്റിക്കാരന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണമെന്നല്ല. യേശുവിന് വിശ്വസിക്കുകയും സകല വിശുദ്ധന്മാരോടും സ്നേഹമുള്ള നല്ല സഭയിലെ നല്ല ദൈവ മക്കളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം. ആമേൻ. നമ്മൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടാൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന, മറ്റൊരു സുവിശേഷം കേൾക്കുന്ന, ദൈവഗതി പ്രകാരം അല്ലാതെ നടക്കുന്ന അവരുടെ എല്ലാം ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് അവരെല്ലാം ചൊവ്വ നേരെ വരണം. പക്ഷേ എഫെസോസ് സഭയെ നോക്കിയിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അപാരം. വിശുദ്ധന്മാരെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്നേഹം ഞാൻ കേട്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് തൊട്ട് ഞാൻ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. എന്താണെന്നറിയാവോ? ഇവരാണ് ദൈവത്തിന്റെ വിളിയുടെ ആശ അറിയേണ്ടവർ. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും നമ്മുടെ സഭയ്ക്ക് ചേർന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. വിശുദ്ധന്മാരോടുള്ള സ്നേഹം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം, സത്യത്തെക്കുറിച്ചുള്ള വാഞ്ച, യേശുക്രിസ്തുവിനോടുള്ള പ്രതിപത്തി, ഇതെല്ലാം കേട്ടിട്ട് പൗലോസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, മറ്റ സഭക്കാർക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അവന്റെ വിളിയാലുള്ള ആശ അറിയണം. പ്രിയമുള്ളവര്, വിശുദ്ധന്മാരോടുള്ള സ്നേഹവും യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസവും ഹൃദയത്തിന്റെ ഏതെങ്കിലും കോണിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ സുഖമാ. പക്ഷെ അതിനപ്പുറത്തേക്ക് നീ ഇതിനെ ജ്വരിപ്പിക്കണം. നിനക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഈ സ്വന്തം കാര്യം, കർത്താവിന്റെ കാര്യം സ്വന്തം കാര്യമാക്കുന്നവനും മറ്റുള്ളവരെ ഓർത്ത് കരയുന്നവനും നിർവ്യാജ വിശ്വാസം ഉള്ളവരും മാത്രമേ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവനാ ജ്വലിപ്പിക്കേണ്ടത്, നിങ്ങളാ ജ്വലിപ്പിക്കേണ്ടത്. വിശുദ്ധന്മാരോടുള്ള സ്നേഹം ഉള്ളവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം. അവനാണ് വിളിയുടെ ആശയുടെ അടുത്ത ലെവല് കാണേണ്ടത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ട് സുഖവരൻ അദ്ദേഹത്തിന്റെ പ്രസംഗം മധ്യേ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ട്രാൻസ്പോർട്ട് ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും ഒക്കെ ഈ ആൾക്കാര് ബസ്സേ കയറുമ്പോ ഈ ബോർഡിൽ ഫുട്ബോളിൽ നിൽക്കുന്ന ആള് നമ്മുടെ നാട്ടിൽ കിളി എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ ഇവിടെ കണ്ടക്ടർമാരൊക്കെ ഉണ്ട് അകത്ത്, അവര് പറയും ആ ചേച്ചി ഒന്ന് അകത്തോട്ട് കയറിയുന്നു, മുമ്പോട്ട് കയറിയുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ പതിവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നാ അറിയോ? ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടൊന്ന് കയറിയുന്നേ. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ചേച്ചി എന്നാ ചെയ്യുന്നറിയോ? ഈ കമ്പി പിടിച്ച് നിൽക്കുക ചേച്ചി, ഇങ്ങനെ ഒന്ന് തിരിയും, പിന്നെ അവിടെ തന്നെ നിൽക്കും. എന്നാന്നറിയോ കാരണം? ആർക്കും നിൽക്കുന്നിടത്തു നിന്ന് മുമ്പോട്ടൊന്ന് പോകാൻ പറ്റത്തില്ല. കാരണം പിന്നെ ഇറങ്ങണമെങ്കിൽ അഞ്ചാറ് പേരെ ചവിട്ടി വേണം ഇറങ്ങാൻ. അതുകൊണ്ട് ഈ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് അവരൊന്ന് അനങ്ങും, പിന്നെ അവിടെ തന്നെ
വരും.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ കണ്ടക്ടർ അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഒന്ന് മുന്നോട്ട് കയറി നിന്നാൽ
കയറത്തില്ല.
പുള്ളി എന്നോട് പറയാണ്, ബ്രദർ പലരുടെയും ഗതി ഇതാ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഒന്ന് അനങ്ങി വെച്ച് നിൽക്കും, ഒരു പ്രസംഗം കഴിയുമ്പോൾ ഒന്ന് അനങ്ങും, പിന്നെ അവിടെ തന്നെ നിൽക്കും. പക്ഷെ ഇവിടെ നല്ല മക്കളായ എഫെസൊസ് വിശ്വാസികൾ, വിശുദ്ധന്മാരോട് സ്നേഹമുള്ള മക്കൾ, യേശു എന്ന് പറഞ്ഞാൽ കരയുന്ന മക്കൾ, അവരോടാണ് കുലുങ്ങേണ്ടത്. അവരുടെ അകം ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിലേക്ക് അവരെഴുന്നേറ്റ് വരേണ്ടത്. അവർക്ക് മാത്രമേ ഈ വേല വലിയ വേലയായിട്ട് കാണാൻ കഴിയത്തുള്ളൂ. അവർക്ക് മാത്രമാണ് നീ എനിക്ക് തന്ന മനുഷ്യർക്ക് ഞാൻ നിന്റെ വചനം കൊടുത്തു എന്ന് പറയാൻ കഴിയും. സമയം കഴിഞ്ഞു പോയി പ്രിയമുള്ളവരെ, 17-ാം അധ്യായം മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റിയില്ല. താഴോട്ട് വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം. യേശു പറഞ്ഞ ശേഷം നടുക്കൊരു വാക്യം വെച്ചു, അല്ലായിരുന്ന നമ്മുടെ അല്ലായിരുന്നത്, നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുന്നു എന്ന്. 18-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇല്ലായിരുന്നെങ്കിൽ ഇത് അവര് തമ്മിലുള്ള പേഴ്സണൽ ടോക്ക് മാത്രമായി തീർന്നേനെ. നീ എന്തുകൊണ്ട് അവിടെ പ്രസക്തനായി എന്ന് ചോദിച്ചാൽ, ഈ കാര്യങ്ങൾ എന്നിൽ എങ്ങനെ നിവർത്തിക്കപ്പെട്ടോ അതുപോലെ ഞാൻ ഇപ്പോൾ ഇവരെ അയക്കുന്നു. ഇവരും തനിക്കുള്ളവർക്ക് നിന്റെ നാമത്തെ വെളിപ്പെടുത്തട്ടെ, ഇവരും നിന്റെ വചനത്തെ അവരോട് പറയട്ടെ, ഇവരും നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളോട് ഒന്നായി തീരാൻ ആഗ്രഹമുള്ളവരായി തീരട്ടെ, ഇവരും ഇവര് പോയിടത്തേക്ക് അവരെയും കൂടെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരായിരിക്കട്ടെ.
That is your calling. Yes. കണ്ണുകളടയ്ക്ക. സഹോദരന്മാരെ, ഒരുപക്ഷെ എന്റെ ആവേശത്തിനപ്പുറം ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണമെന്നാണ് എന്റെ ആഗ്രഹം. Church, hear the voice of Holy Spirit. പരമേശ്വർക്ക് കലിസിയ, പവിത്രാത്മാക്ക് വാച്ചുന, കർത്താവ് നിന്നെ സ്നേഹിച്ചു. നിന്റെ ജന്മനായുള്ള താലന്തുകൾക്കും കഴിവുകളെ കുറിച്ച് നിനക്ക് പണ്ടേ പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതവിടെ മാറ്റി നിർത്തിയ ശേഷം ഞാൻ എന്റെ കൃപാവരം നിന്റെ ഉള്ളിലാക്കി. ഏത് സമയത്തും ജ്വലിപ്പിക്കാവുന്നൊരു കൃപ നിന്റെ ഉള്ളിലാക്കി. നിനക്ക് സ്വാഭാവികമായി കിട്ടിയ കഴിവ് തേച്ചു മിനുക്കി എടുക്കുന്നതിനേക്കാൾ ദ്രുതഗതിയിൽ എന്റെ ഗിഫ്റ്റിനെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നിനക്കിനി ഒരു കംപ്ലൈന്റ് വേണ്ട. യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? യേശുവിനോട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? പുറപ്പെടണമെന്ന് മനസ്സില്ലേ? യെസ്, അതെല്ലാം നിന്റെ ഒരു കൊച്ചു താലന്താ, നിന്റെ വിളിക്കാത്ത ദൈവം തന്നത്. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ച അത്ഭുത മനുഷ്യരാണ്. ആൻഡ് ഐ വാണ്ട് ടു ടെൽ യു, ദൈവത്തിന്റെ DNA ആണ് നിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അപ്പന്റെ DNA നിന്ന് ലഭിച്ച താലന്തുകൾക്കപ്പുറത്ത് ദൈവത്തിൽ നിന്ന് ജനിച്ച നിനക്ക് ദൈവത്തിന്റെ DNA നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിനക്കെപ്പോഴും നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത വരും. അവന്റെ DNA നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ഏത് സ്ഥലത്ത് ചെന്നാലും അവനിഷ്ടമുള്ളത് ചെയ്യുക. പുത്രന്റെ അകത്ത് പിതാവിന്റെ DNA കടന്നതുകൊണ്ട് പുത്രൻ എവിടെ നിന്നാലും പുത്രന്റെ മനസ്സിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്റെ പിതാവ്. കമോൺ, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യം പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. പിതാവിൽ നിന്നല്ലാതെ ഒന്നും തുടങ്ങത്തില്ല. പിതാവിന്റെ DNA അകത്ത് കയറിയവൻ പിതാവിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. എന്നിട്ട് നിന്റെ അടുത്ത വാക്യം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രിയ ദൈവമക്കളെ, പിതാവ് നിന്നെ ജനിപ്പിച്ചെങ്കിൽ, പിതാവിന്റെ DNA നിന്റെ ഉള്ളിൽ കയറിയെങ്കിൽ, നിന്റെ ആദ്യത്തെ ആഗ്രഹം നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇഫ് യു ആർ ബോൺ ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്ന് ജനിച്ചുവെങ്കിൽ, നിന്റെ അപ്പന്റെ മകനാണ് നീ എങ്കിൽ, നീ പിതാവേ എന്ന് വിളിച്ച ശേഷം പറഞ്ഞു തുടങ്ങുന്നത് നിന്റെ കാര്യമല്ല, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ. ഹല്ലേലൂയ. ഞാൻ സഹോദര സഹോദരന്മാരെ നിങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ദൈവത്താൽ ജനിക്കപ്പെട്ട ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും ഉള്ളിൽ ദൈവത്തിന്റെ DNA കിടപ്പുണ്ട്. നിനക്ക് നിന്നെ തന്നെ, നിങ്ങളേക്ക് തന്നെ നോക്കുമ്പോൾ, ഇതിനപ്പുറത്ത് നിന്നെ ഒരു പ്രസക്തനായിട്ട് നിനക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവം നിന്നെ നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ ഉള്ളിലെ കൃപാവരത്തെ ചലിപ്പിക്കുക. ഒരുപക്ഷെ പൗലോസ് ആ നിലയിൽ തിമോത്തിയോസിനെ ഒന്നുകൂടെ കുലുക്കിയില്ലായിരുന്നെങ്കിൽ, തിമോത്തിയോസ് ഒരു സ്വാഭാവിക മനുഷ്യനായി അധപ്പതിച്ചു പോയി.
പ്രതികരണങ്ങളുടെ മനുഷ്യനായി അധപ്പതിച്ചു പോയനും, പതിവുകളുടെ മനുഷ്യനായി തീർന്നു പോയനും. അവനെ കുലുക്കി മറ്റെന്തോ ഒരു പുതിയതിനു വേണ്ടി അവനെ കാത്തിരിപ്പിക്കാതെ നിന്റെ ഉള്ളിൽ വന്നുകയറിയ കൃപയുടെ ആ ധനത്തെ കണ്ടിട്ട് അതിനെ ജ്വലിപ്പിക്കുവാൻ പൗലോസ് അവനെ ഉത്സാഹിപ്പിച്ചു. ഇന്ന് സഭയോട് കർത്താവ് ഇത് തന്നെ പറയും, വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ, കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ കണ്ടിരിക്കുന്ന മക്കളെ, ഇപ്പോൾ കടന്നു വരിക നിന്റെ വിളിയാലുള്ള ആശയം എന്നറിയാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.